ഹലോ, നമസ്കാരമുണ്ട്. ഇന്ന് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ചെയ്യുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പം കിട്ടിയൊരു വാർത്ത, ഞാൻ വരികളിലൂടെ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള സുനിൽ തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവി, ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടാണ്. മൂപ്പര് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകം വിട്ടു പോയി എന്നുള്ള ആ ഒരു വാർത്തയാണ് രാവിലെ കേൾക്കുന്നത്. എന്നാ എപ്പോഴാണ് എന്നറിയില്ല, പക്ഷേ ആ ഒരു വാർത്ത കേട്ടപ്പം വളരെ വിഷമായി. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നൊരു 2010-2011 കാലഘട്ടത്തിലൊക്കെയാണെന്ന് തോന്നുന്നു, ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ട് നോക്കുന്ന സമയത്ത് അന്ന് സൗഹൃദ വലയത്തിൽ എത്തിപ്പെട്ട ഒരാളാണ് സുനിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുനിലിൻ്റെ ചെറിയ ചെറിയ കവിതകൾ ധാരാളം എഴുതും. അപ്പം അതിങ്ങനെ വായിക്കുക, പുതുതെന്തെങ്കിലും വന്നു നോക്കുക, പിന്നെ കവിതകളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ സുനിൽ ഇടും, അല്ലെങ്കിൽ ആൾക്കാർ ഷെയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുന്നതിൻ്റെയും പോഡ്കാസ്റ്റിൻ്റെ ഒക്കെ മുമ്പേ ഫേസ്ബുക്കിൽ നമ്മൾ വേറെ എവിടെയും കഴിയാത്ത നമ്മളുടെ ലിറ്റററി അഭ്യാസങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് നമ്മൾ ഫേസ്ബുക്കിൽ വരുന്നത്. അപ്പം അന്നുള്ള സൗഹൃദങ്ങളിൽ പെട്ടതാണ് സുനിൽ തിരൂരുമായിട്ട് ഫേസ്ബുക്കിലുണ്ട്. ശരിക്കും ഈയൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു റേഡിയോ ഷോവും ഈ പോഡ്കാസ്റ്റ് ഇതിൻ്റെയൊക്കെ മുമ്പേ ഒരു പ്രാവശ്യം ഞാൻ FB-യിലുള്ള കവിതകൾ വെച്ചിട്ട് FB-യിലുള്ള ആൾക്കാരുടെ കവിതകൾ വെച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അങ്ങനത്തെ ചെയ്ത പോഡ്കാസ്റ്റിൽ സുനിലിൻ്റെ കവിതകളായിരുന്നു. കാരണം അത്രയും എന്നെ അത് ഓരോരുത്തർക്കും ഓരോ കവിതകൾ വായിക്കുന്ന സമയത്ത് ഓരോ ഫീലിംഗ് ആണ്. പക്ഷെ എനിക്കെന്തോ സുനിലിൻ്റെ കവിതകൾ വായിക്കുമ്പം എങ്ങനെ അതൊരു അതിനൊരു ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു രണ്ട് വരിയും കൂടെ കൂടുതൽ എഴുതിക്കൂടായിരുന്നില്ലേ സുനിലെ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അത് എല്ലാ കവിതകളും, ചെറിയ കവിതകൾ. അപ്പം ഞാൻ ആദ്യം ആ പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ സുനിലിന് മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, സുനിലെ ഞാനിങ്ങനെ ഒരു റേഡിയോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒന്ന് സുനിലിൻ്റെ കവിതകൾ അതിൽ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പം അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് ഫോറത്തിൽ ആൾക്കാർ പബ്ലിഷ് ചെയ്ത കവിതയാണ് എന്നുണ്ടെങ്കിലും അത് വായിക്കുന്നതിന് മുമ്പേ ഒരു അനുവാദം ചോദിക്കണ്ടേ എന്നുള്ളതിൽ ചോദിച്ചാൽ, അപ്പം സുനിൽ പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു 2015-ലൊക്കെയാണ്, അതായത് ഞങ്ങൾ FB-യിൽ പരിചയപ്പെട്ടിട്ടൊരു 2-3 വർഷം കഴിഞ്ഞിട്ട്. നമ്മളൊരിക്കലും നേരിട്ട് കാണാത്തൊരു വ്യക്തി വിട്ടുപോകുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം എനിക്ക് സുനിലിൻ്റെ വരികൾ പലതും പെട്ടെന്ന് ഓർമ്മയിൽ നിന്നെടുക്കാൻ ഉള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴോ സുനിൽ എഴുതിയതാണ്. അതായത്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, നീയൊരു കടലുമായി എൻ്റെ മുമ്പിൽ വന്നു നിന്നു. അങ്ങനെ ഉള്ള അതാ, അത് മാത്രമല്ല എത്രയോ എഴുതിയിട്ടുണ്ട് സുനിൽ. ഈ പ്രത്യേക സാധനം, പ്രത്യേക രണ്ട് വരികൾ എനിക്ക് ഓർമ്മ വരാനുള്ള കാരണം, അത് ഞാൻ പല ഭാഗത്തും പല സമയത്തും FB-യിലെ കവിതകളെപ്പറ്റി സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തു പറയാറുള്ള ഈ ഒരു 2-3 വരികൾ സുനിലിൻ്റെ. നമ്മൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണണം, നേരിട്ട് സംസാരിക്കണം, ഇരുന്ന് സംസാരിക്കണം, സുനിലിൽ നിന്ന് തന്നെ സുനിലിൻ്റെ കവിതകൾ കേൾക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനി പറ്റില്ല. അത് ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2019 ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് സുനിലിൻ്റെ കവിതകൾ വായിക്കാൻ, അത് കുറേ കാലമായിട്ട് സുനിലിൻ്റെ കവിതകൾ ഒന്നും വായിക്കാതെ വായിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് 2019 ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണെന്നു ഇരുന്ന് വായിച്ചു കുറേ കവിതകൾ. ഇങ്ങനെ ഫേസ്ബുക്കിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിച്ചു. എന്നിട്ട് ഞാൻ സുനിലിനൊരു മെസ്സേജ് അയച്ചു, സുനിലേ ഇന്നിരുന്ന് തൻ്റെ കവിതയൊക്കെ വായിച്ചു, ഒന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ഒന്നും കാര്യമൊന്നുമില്ല, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സുനിൽ നമ്പർ തന്നു, ഞങ്ങൾ വളരെ നേരം ഫോണിൽ സംസാരിച്ചു കവിതയെക്കുറിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് നാട്ടിൽ വരുമ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞ്, അത് എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ കാണണം എന്നുള്ള ഇതുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും ഓരോ തിരക്കായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ മിസ്സായി പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പം സുനിൽ നാട്ടിലുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ വീണ്ടും സുനിലിൻ്റെ എഫ് ബിയിൽ പോയിട്ട് അപ്പോഴാണ് മനസ്സിലാക്കിയത്, കുറേയൊന്നും വായിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് കാലം തിരക്ക് കാരണം ഒന്നും വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു പോഡ്കാസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യണം സുനിലിന്. കാരണം മാത്രമല്ല സുനിലിൻ്റെ ആ വരികളൊക്കെ ചേർത്തിട്ട് അതൊരു പുസ്തകം ആരെങ്കിലും പബ്ലിഷ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റുകളിലൊക്കെ ആയിട്ട് അല്ലെ ആൾക്കാർ വായിച്ചിട്ട് അത്രയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ അടുത്ത കാലത്ത് സുനിൽ എഴുതിയ ചില കവിതകൾ ഞാനത് വായിച്ച്, ആദ്യം ഒരു പോഡ്കാസ്റ്റ് ചെയ്തപ്പം ഞാൻ സുനിലിനോട് അനുവാദം ചോദിച്ചിരുന്നു ഞാൻ വായിക്കട്ടെ എന്നുള്ളത്. ഇന്ന് അപ്പം അനുവാദം ചോദിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അനുവാദം ചോദിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഹാർട്ട് സൈന് ചാറ്റ് ബോക്സിൽ ഇടുന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒന്ന് വായിക്കാൻ നോക്കട്ടെ. ഇത് എനിക്കൊന്ന് നവംബർ 27 ഇട്ടതാണ്. ഇതായിരിക്കണം അവസാനം ഇട്ട പോസ്റ്റാണ്. അപ്പോൾ ഇതായിരിക്കണം പ്രോബ്ലി സുനിലിൻ്റെ അവസാനം എഴുതിയ പോസ്റ്റ് കവിത. അവിടുന്ന് തുടങ്ങാം. ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ കൈവരിയില്ലാത്ത ഓപ്പൺ ടെറസിൽ നിന്ന് താഴേക്ക് നോക്കും പോലെയാണ് നിൻ്റെ ഓർമ്മകൾ. കാല് വിരൽത്തുമ്പിൽ നിന്നൊരു വിദ്യുത പ്രവാഹം തലയിലെത്തി. കണ്ണുകൾ വഴുതി തെറിച്ച് ഇരുട്ടാകുന്ന ഒരു നിമിഷാർദ്ധം മാത്രം ആയുസ്സുണ്ടാകുന്ന ഒന്ന്. പിന്നെ വരണ്ട നദികൾക്ക് കുറുകെ പോകുന്ന വിലാപയാത്രകൾ ഒരു മണൽത്തരിയെയും നനയ്ക്കുന്നില്ല. മനുഷ്യസഹജമായ മറവികളിൽ കാലങ്ങൾക്ക് ശേഷം അത്യപൂർവമായ ചില മുള്ളുകൾ മുളയ്ക്കും. അതിൻ്റെ സ്പർശത്തെ മുറിവുകളെന്നോ ഓർമ്മകളെന്നോ നാം പേരിട്ട് വിളിക്കും. ഒരാളോടും ഒരടുപ്പവുമില്ലാത്തവരാകും ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ എഴുതുന്നത്. ഒരാളോടും ഒരടുപ്പവുമില്ലാത്തവരാകും ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ എഴുതുന്നത്. മഴയിൽ അടച്ചിട്ട ഒറ്റമുറിയിലെ ഏകാന്ത തടവുകാരനാകുന്നു. ഇടവഴിയരികിലെ നീർച്ചാലിൽ നിന്നും ചെമ്പിലയിലേക്ക് ഒളിച്ചു കിടത്തുന്ന ഒരു പറ്റം മാനത്തുകണ്ണികളെ കിനാവ് കാണുന്നു. ഏറ്റവും സുന്ദരവും ഏകാന്തവുമായ ഒരു പാട്ടിൻ്റെ ലോകം നീ പകർത്തി അയക്കുക. പകരം അത്രയും മൗനമായ ഭാഷയിൽ സ്വയം മറന്നിരുന്നു മധുരിക്കുന്ന കേൾവിയുടെ ചിത്രം ഞാനും അയക്കാം. ഓ, ഇന്ന് പിറന്നാളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മകൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ്. കാലം ദുരിതപൂർണമെങ്കിലും ഒരു നുള്ള് സന്തോഷത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. ഇത് ഓഗസ്റ്റ് 6 എഴുതിയതാണ്. പിന്നെ ചെറിയ ഓരോ ചിത്രങ്ങൾ അങ്ങനെ. പാളിപ്പോകാവുന്ന നിരവധി ട്വിസ്റ്റുകളുള്ള തിരക്കഥയാണ് നിൻ്റെ കൈയടക്കം കൊണ്ട് മാത്രം ഇപ്പോഴും ജീവിതമെന്ന് എഴുതി കാണിക്കുന്ന ഒന്ന്. സച്ചി മരിച്ച സമയത്ത് സച്ചിയും ബിജു മേനോനും പൃഥ്വിരാജുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് നോക്കിയിരിക്കെ നടുവിലൊരാൾ ഇല്ലാതാകുന്നു. നീ സസൂക്ഷ്മം കണ്ണിമാങ്ങയുടെ ഞെട്ടറുക്കുന്നു, കഴുകി വൃത്തിയാക്കുന്നു, ഉപ്പും മുളകും പുരട്ടി കുഴച്ചെടുക്കുന്നു, സാരിത്തലപ്പ് പിടിക്കുന്ന കുഞ്ഞിനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. പിണങ്ങി കുഞ്ഞു മാങ്ങയാണല്ലോ എന്നവന് കണ്ണ് നനയ്ക്കുന്നു. നീ അപ്പോൾ കാത്തിരിപ്പുകളുടെ നാവിൽ എരിവും പുളിയുമായി അലിഞ്ഞു ചേരുന്ന ഓർമ്മകൾ, ഒരോർമ്മയിൽ ജീവിതം തടഞ്ഞ് തെന്നി വീഴുന്നു. പിന്നെ ഈ വിഷാദ സായാഹ്നത്തിൽ നീ ക്യാരറ്റ് ജ്യൂസും ഞാൻ ഓറഞ്ചും കഴിച്ച് പിരിയുന്നു. തിരിച്ച് മൗനത്തിൻ്റെ ഇരുവഴി നടന്നു നീങ്ങുന്നതിനിടയിൽ നിന്നിൽ നിന്ന് ഒരു മുയൽ കുഞ്ഞ് ഓടി വന്ന് പാദം തൊട്ടുരുമ്മുക. എന്നിൽ നിന്നപ്പോൾ പുളിമധുരമുള്ള ഒരു ഓർമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. ഇങ്ങനെ വായിച്ച് നിങ്ങൾ പോണം സുനിൽ തരൂറിൻ്റെ FB പോസ്റ്റിൽ. ഇതൊക്കെ എനിക്കത് കൂടുതൽ ആൾക്കാർ ഇത് വായിക്കണം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ചെറിയ കവിതകളാണ്. ഇടയ്ക്കിടെ ഓർമ്മകളാൽ കത്തിത്തീരുമെങ്കിലും പിന്നെയും കെട്ടിമെയ്യുന്ന ഓല വീടുകൾ പോലെ ചിരിച്ചു നിൽക്കുന്നു ജീവിതം. സുനിലിൻ്റെ കാരണം പലപ്പോഴും നമ്മളറിയില്ല എത്ര കണ്ട് ഒരാൾ പോയി കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും, കാരണം ഞാൻ സ്ഥിരമായിട്ടൊരു കാലത്ത് വായിക്കാറുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരക്ക് കാരണം വായിക്കാൻ പറ്റിയില്ല. പക്ഷേ എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിതൊരു ഒരു ശരിയില്ലല്ലോ കാര്യങ്ങൾ, എങ്ങനെയാണൊന്ന് ഒരു വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് സുനിലിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്തിട്ട് സുനിലിനെ അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കവിതയായിട്ട് വായിക്കും. അത് നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന്, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് പലപ്പോഴും സുനിലായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇങ്ങനത്തെ ചില മാനസികാവസ്ഥേൻ്റെ സമയത്ത് നേരെ പോയി ഇതൊന്ന് വായിച്ച് അതിങ്ങനെ പിന്നെ കുറേ നേരം ഇതും വായിച്ചിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് ആ ഒരു പ്രൊഫൈലിൽ തന്നെ സമയം ചിലവാക്കി എന്നിട്ട് സുനിലിനൊരു മെസ്സേജ് അയക്കും. എനിവേ, ആദരാഞ്ജലികൾ. സുനിലിൻ്റെ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് സുനിലിൻ്റെ ഓർമ്മയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ വിചാരിച്ചില്ല അങ്ങനൊരു ഇതുണ്ടാവും എന്ന്. കാണേണ്ടതായിരുന്നു, കൂടുതൽ സംസാരിക്കേണ്ടതായിരുന്നു. നാട്ടിൽ ഞാൻ വന്നപ്പം അവിടെ ഉണ്ടായിരുന്നു സുനിൽ എന്ന് പോലും ആ സമയത്ത് അന്വേഷിച്ചില്ല കഴിഞ്ഞ വർഷം. ഏതായാലും എന്താ പറയുക തന്നെ. ശരി സുനിൽ.